യോഹന്നാൻ അദ്ധ്യായം 20. ആഴ്ചയിലെ ആദ്യത്തെ ദിവസം പുലർച്ചെ മദ്ദലക്കാരി മറിയ യേശുവിന്റെ കല്ലറയിലേക്ക് പോയി. അപ്പോൾ ഇരുട്ടായിരുന്നു. വാതിക്കൽ അടച്ചിരുന്ന വലിയ കല്ല് തള്ളിമാറ്റപ്പെട്ടിരുന്നു. അത് കണ്ട് മറിയ ശിമോൻ പത്രോസിന്റെയും മറ്റേ ശിഷ്യന്റെയും, യേശു വളരെ സ്നേഹിച്ചിരുന്നവൻ, അടുത്തേക്ക് ഓടി. മറിയ പറഞ്ഞു,
അവർ കർത്താവിനെ കല്ലറയിൽ നിന്നും കൊണ്ടുപോയി, എവിടെയാണ് അവനെ വെച്ചതെന്ന് അറിഞ്ഞുകൂടാ.
അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും കല്ലറയിലേക്ക് പുറപ്പെട്ടു. ഇരുവരും ഓടുകയായിരുന്നു എങ്കിലും മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി. അതിനാൽ അയാൾ ആദ്യം കല്ലറയിലെത്തി. അയാൾ കുനിഞ്ഞ് അകത്തേക്ക് നോക്കി. നേർമയുള്ള തുണിക്കഷ്ണങ്ങൾ അവിടെ ചിതറിക്കിടക്കുന്നത് കണ്ടെങ്കിലും അയാൾ അകത്തേക്ക് കയറിയില്ല. അപ്പോൾ ശിമോൻ പത്രോസ് അയാൾക്ക് പിന്നിലെത്തി. പത്രോസ് കല്ലറയ്ക്കുള്ളിലേക്ക് കടന്നു. അവിടെ നേർമയുള്ള തുണിക്കഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്നത് അയാൾ കണ്ടു. യേശുവിന്റെ തലയിൽ കെട്ടിയിരുന്ന തുണിയും അയാൾ കണ്ടു. അതാകട്ടെ ചുരുട്ടി മറ്റൊരിടത്തിരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ മറ്റേ ശിഷ്യനും അകത്ത് കടന്നു. അയാളായിരുന്നു കല്ലറയ്ക്കടുത്ത് ആദ്യം വന്നത്. സംഭവിച്ചതൊക്കെ കണ്ട് അയാൾ വിശ്വസിച്ചു. യേശു ഉയർത്തെഴുന്നേൽക്കണമെന്ന് തിരുവെഴുത്തുകളിൽ എഴുതിയിരിക്കുന്നത് അവർ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. അനന്തരം ശിഷ്യന്മാർ ഇരുവരും തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി. പക്ഷേ മറിയ കല്ലറയ്ക്കു വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കുനിഞ്ഞ് അകത്തേക്ക് നോക്കി. വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാരെ അവളവിടെ കണ്ടു. യേശുവിന്റെ ശരീരം ഇരുന്നിടത്ത് അവരിരുന്നിരുന്നു. ഒരു ദൂതൻ യേശുവിന്റെ പാദം ഇരുന്നിടത്തും ഇരുന്നു. ദൂതന്മാർ മറിയയോട് ചോദിച്ചു,
സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്?
മറിയ മറുപടി പറഞ്ഞു,
ചിലർ എന്റെ കർത്താവിന്റെ ശരീരം എടുത്തുകൊണ്ടുപോയി, അവരവനെ എവിടെ വെച്ചു എന്നെനിക്കറിയില്ല.
മറിയ അത് പറഞ്ഞു തീർന്നപ്പോൾ യേശു മുമ്പിൽ നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്കറിയുമായിരുന്നില്ല. യേശു അവളോട് ചോദിച്ചു,
സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? ആരെയാണ് നീ തേടുന്നത്?
ഇത് തോട്ടക്കാരനാണെന്ന് മറിയ കരുതി. എന്നിട്ടവൾ ചോദിച്ചു,
നിങ്ങൾ അവനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പറയൂ, നിങ്ങൾ എവിടെയാണ് അവനെ വെച്ചിട്ടുള്ളത്? അപ്പോൾ എനിക്ക് അവിടെ പോയി അവനെ എടുക്കാം.
യേശു അവളെ വിളിച്ചു,
മറിയേ.
മറിയ യേശുവിന് നേർക്ക് തിരിഞ്ഞു യഹൂദ ഭാഷയിൽ പറഞ്ഞു,
റബൂനി,
ഗുരു എന്നർത്ഥം. അപ്പോൾ യേശു അവളോട് പറഞ്ഞു,
എന്നെ പിടിച്ചു നിർത്തരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കലേക്ക് പോയില്ല. നീ എന്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറയുക, ഞാൻ എന്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും അടുത്തേക്ക് പോകുന്നു, ഞാൻ എന്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെയും അടുത്തേക്ക് പോകുന്നു.
മദ്ദല മറിയ ശിഷ്യന്മാരുടെ അടുത്തു ചെന്ന് പറഞ്ഞു,
കർത്താവിനെ ഞാൻ കണ്ടു.
യേശു അവളോട് പറഞ്ഞതെല്ലാം അവൾ അവരോട് പറഞ്ഞു. അന്ന് ആഴ്ചയിലെ ആദ്യത്തെ ദിവസമായിരുന്നു. വൈകുന്നേരം ശിഷ്യന്മാർ ഒത്തുചേർന്നിരുന്നു. യഹൂദന്മാരെ ഭയന്ന് അവർ കഥകടച്ച് കുറ്റിയിട്ടിരുന്നു. അപ്പോൾ യേശു വന്ന് അവരുടെ ഇടയിൽ നിന്നു. യേശു പറഞ്ഞു,
നിങ്ങൾക്ക് സമാധാനം.
ഇത് പറഞ്ഞിട്ട് അവൻ ശിഷ്യന്മാരെ തന്റെ കൈകളും പാർശ്വവും കാണിച്ചു. കർത്താവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ വളരെ സന്തോഷിച്ചു. അപ്പോൾ യേശു വീണ്ടും പറഞ്ഞു,
നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചു, അതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു.
ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുടെ മേൽ ഊതി. യേശു പറഞ്ഞു,
പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നിങ്ങൾ ആളുകളുടെ പാപം പൊറുത്താൽ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. നിങ്ങൾ പൊറുക്കാതിരുന്നാൽ അവരിൽ പാപങ്ങൾ നിലനിൽക്കും.
യേശു വന്നപ്പോൾ തോമസ് എന്ന് വിളിക്കുന്ന ദിദിമോസ് ശിഷ്യന്മാരോടൊപ്പം ഉണ്ടായിരുന്നില്ല. 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു തോമസ്. മറ്റു ശിഷ്യന്മാർ,
ഞങ്ങൾ കർത്താവിനെ കണ്ടു
എന്നവനോട് പറഞ്ഞു. തോമസ് പറഞ്ഞു,
അവന്റെ കൈകളിലെ ആണിത്തുളകൾ കാണാതെ ഞാനിത് വിശ്വസിക്കില്ല. അവന്റെ ആണിപ്പഴുതുകളിൽ എന്റെ വിരലിടുകയും പാർശ്വത്തിൽ കൈവയ്ക്കുകയും ചെയ്യാതെ ഞാനിത് വിശ്വസിക്കയില്ല.
ഒരാഴ്ചയ്ക്ക് ശേഷം അവന്റെ ശിഷ്യന്മാർ വീണ്ടും വീട്ടിലിരിക്കുകയായിരുന്നു. തോമസും അവരോടൊപ്പം ഉണ്ടായിരുന്നു. കതകുകൾ അടച്ചിരുന്നുവെങ്കിലും യേശു അവരുടെ മുമ്പിൽ വന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു,
നിങ്ങൾക്ക് സമാധാനം.
അപ്പോൾ യേശു തോമസിനോട് പറഞ്ഞു,
നിന്റെ വിരൽ ഇതാ ഇവിടെ കടത്തുക, ഇതാ എന്റെ കൈകൾ, നിന്റെ കൈകൾ എന്റെ പള്ളയിൽ വെക്കുക, സംശയം അവസാനിപ്പിച്ച് വിശ്വസിക്കുക.
തോമസ് യേശുവിനോട് പറഞ്ഞു,
എന്റെ കർത്താവേ, എന്റെ ദൈവമേ.
യേശു തോമസിനോട് പറഞ്ഞു,
എന്നെ കണ്ടതുകൊണ്ട് നീ വിശ്വസിച്ചു. എന്നെ കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഏറെ അനുഗ്രഹീതർ.
യേശു ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ പല അത്ഭുത പ്രവൃത്തികളും കാണിച്ചു. അവ ഈ സുവിശേഷത്തിൽ എഴുതിയിട്ടില്ല. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കാനാണ് ഈ കാര്യങ്ങൾ എഴുതപ്പെട്ടത്, വിശ്വാസത്തിലൂടെ അവന്റെ നാമത്തിൽ ജീവൻ കിട്ടുന്നതിനും.